السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ നിഅമത്തിനാൽ ബുധനാഴ്ചകളിൽ നമ്മൾ നടത്തി വരാറുള്ള ഹദീസിന്റെ ക്ലാസുകളിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയയും അതിന്റെ കൂടെ തന്നെ ഇമാം ഇബ്നു റജബിൻ അൽ ഹംബലി റഹിമഹുല്ലാ ചേർത്തിരിക്കുന്ന 8 ഹദീസുകളും അസ്സിയാദത്തുർ റജബിയ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന 8 ഹദീസുകളും ഈ ബുധനാഴ്ചകളിലായി അൽഹംദുലില്ലാ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അത് ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിരിക്കുന്ന പ്രസിദ്ധമായ ആ ഒരു കിതാബിനെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന പല മേഖലകളെയും സംബന്ധിച്ചാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആ കിതാബിൽ ഹദീസുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പഠിച്ച ഹദീസുകൾ, നമ്മൾ കേട്ടിരിക്കുന്ന ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും ബാക്കിയുള്ള ജനങ്ങളിലേക്ക് ആ ഹദീസുകൾ പകർത്തിക്കൊടുക്കുവാനും നാം എപ്പോഴും പരിശ്രമിക്കണം. കേവലം നമ്മൾ ഹദീസ് അറിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ അൽഅർബഊന നവവിയെയും അസ്സിയാദത്തുർ റജബിയെയും പഠിച്ചു എന്ന് പറയാനോ അല്ല നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ആവാൻ പാടില്ല. മറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ, അതിനുശേഷം ബാക്കിയുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ, ഇങ്ങനെ മഹത്തായ ചില ദൗത്യങ്ങളായിരിക്കണം ഹദീസ് കേൾക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലുണ്ടാവേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നള്ളറല്ലാഹു മറാ സമിഅ മിന്നി മഖാലതി ഫഹഫിളഹ വവഅഹ ഫഅദ്ദാഹ കമാ സമിഅഹ فرب مبلغ اوعى من سامع. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖപ്രസന്നത നൽകാൻ വേണ്ടി ദുആ ചെയ്തു. എന്താണ് ആ വിഭാഗത്തിന്റെ പ്രത്യേകത? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവർ കേൾക്കുകയും അവർ കേട്ടതുപോലെ ബാക്കിയുള്ളവരിലേക്ക് അവരെത്തിക്കുകയും ചെയ്തു. അത്തരക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ മുഖപ്രസന്നത നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ആഖിറത്തിലെത്തിയാൽ രണ്ട് വിഭാഗം ജനങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് പോലെ യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്, ഒരു വിഭാഗം അവർക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്തിനാൽ, അല്ലാഹു നൽകിയിരിക്കുന്ന സുഖ സൗകര്യങ്ങളാൽ അവരുടെ മുഖം പ്രസന്നമായിരിക്കും. അവർക്കൊരു പ്രശ്നമോ ക്ലേശമോ ഒന്നും തന്നെയില്ല. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് പ്രയാസങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കറുത്ത ഇരുണ്ട മുഖമുള്ളവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, ഹദീസുകൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, അവർക്ക് മുഖപ്രസന്നത നൽകാൻ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആഖിറത്തിൽ വിജയിക്കുന്ന ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മൾക്കും സാധിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഹദീസ് അനുസരിച്ച് അമൽ കൊണ്ടുവരണം, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ട ചില സ്വഭാവ ഗുണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഇൻഷാ അള്ളാ വരുന്ന ബുധനാഴ്ചകളിൽ നമ്മൾ പഠിക്കുന്നത് ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്ന കിതാബാണ്. ഇന്ന് ആ കിതാബിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ചില ആമുഖം ഇൻഷാ അള്ളാ പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും നല്ല രീതിയിൽ ഉൾക്കൊള്ളുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറയുന്നതിലും കേൾക്കുന്നതിലും പൂർണ്ണ ഇഖ്ലാസ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് ഇൻഷാ അള്ളാ പ്രിയപ്പെട്ടവരെ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന് ഈ കിതാബിനെ സംബന്ധിച്ചാണ്. ഇനി നമ്മൾ പഠിക്കാനിരിക്കുന്ന ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്ന ഗ്രന്ഥം ഫിഖുമായി ബന്ധപ്പെട്ടതാണ്, കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്ന കിതാബ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് ഇന്ന് പലരും പഠിക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. പല ആൾക്കാരും അവർക്ക് സാധിക്കുന്ന ദർസുകളിലും അവർക്ക് സാധിക്കുന്ന മജാലിസുകളിലും അവർ പങ്കെടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പരിശ്രമങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും ഇനിയും കൂടുതൽ പഠിക്കുവാനും അല്ലാഹുവിന്റെ ദീനിൽ അവഗാഹം നേടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കുമെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഫിഖ്ഹിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുമായി നാം സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ്, അത് നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കണം. അത് ഇൻഷാ അള്ളാഹ് അതുമായി ബന്ധപ്പെട്ട ചില വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്, ഞാനാണെങ്കിലും സംസാരിക്കുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും നമ്മുടെ നിയത്ത് നന്നാക്കുക, ഇഖ്ലാസോടുകൂടി പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. ഈ ഇൽമ് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. വേറെ ദുനിയാവിൽ ഒരാഗ്രഹവും പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഈ ഇൽമിന്റെ ഉദ്ദേശം ആഖിറം മാത്രമാണ്. ഈ ദുനിയാവിലേക്ക് കണ്ണഞ്ചി പോവാനോ അല്ലെങ്കിൽ ദുനിയാവിന്റെ സുഖാഡംബരങ്ങൾ കണ്ട് അതിൽ വീണുപോകാനോ ഒരിക്കലും നാം തയ്യാറാവരുത്. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി നമ്മൾ പഠിക്കുക. ആരും നമ്മെ സംബന്ധിച്ച് അറിവുള്ളവനെന്ന് പറയാനല്ല, ആലിമെന്ന് വിളിക്കാനല്ല, മറിച്ച് നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇൽമോടുകൂടി ഇബാദത്ത് ചെയ്യാൻ ആ ഒരു നിയത്തായിരിക്കണം നമ്മുടെ മനസ്സിൽ. അതോടൊപ്പം തന്നെ പഠിച്ച കാര്യങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞതുപോലെ, ഇൽമു പഠിക്കുന്നതിന്റെ ഉദ്ദേശം സ്വയം നഫ്സിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ജഹല് ഇല്ലാതാക്കലാണ്, അജ്ഞതയെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കലാണ്. അതുകൊണ്ട് നാം പഠിക്കുന്നതിന്റെ ഉദ്ദേശം അതായിരിക്കണം. അതേപോലെ തന്നെ പഠിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇൻഷാ അള്ളാഹ് ഞാനാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ദർസ് കേൾക്കുമ്പോൾ ഒരു പേനയും പുസ്തകവും കയ്യിൽ കരുതുക. ഒരു പേനയും പുസ്തകവും കയ്യിൽ കരുതുക. ഇൻഷാ അള്ളാഹ് ദർസുകൾ കൂടി വന്നാൽ ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ തീർക്കാൻ നമ്മൾക്ക് പരിശ്രമിക്കാം. എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഇൻഷാ അള്ളാഹ് അതിനപ്പുറമാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ എല്ലാവർക്കും സമയത്തിൽ വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ പ്രിയപ്പെട്ടവരെ, പഠിക്കുന്ന ഹദീസുകൾ നിങ്ങൾക്ക് ഹിഫ്ള് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അതാണ് ഏറ്റവും പൂർണ്ണത. അത് പറ്റുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ചെറിയ ഹദീസുകൾ ഹിഫ്ള് ചെയ്യുക, വലിയ ഹദീസുകൾ മനസ്സിലാക്കി വെക്കുക. ചെറിയ ചെറിയ ഹദീസുകൾ ഹിഫ്ള് ചെയ്യുക, വലിയ വലിയ ഹദീസുകൾ നന്നായി മനസ്സിലാക്കി വെക്കുക. ഇനി ചില ആൾക്കാർക്കൊക്കെ ഹിഫ്ള് ചെയ്യാൻ മൊത്തത്തിൽ പ്രയാസമായിരിക്കും. അത് അത്തരക്കാർ ചെയ്യേണ്ടത് എന്താ, ആ ഹദീസിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. അതെന്തിനാണ് ഞാൻ അങ്ങനെ പറയുന്നത്? നമ്മളൊരു കാര്യം ഒരു അമല് ചെയ്യുമ്പോൾ, ഇപ്പൊ നമസ്കാരത്തിൽ നമ്മൾ ഫാത്തിഹ ഓതുന്നു, അപ്പൊ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ഫാത്തിഹക്ക് തെളിവ്, അതെനിക്കറിയില്ല, ഫാത്തിഹ ഓതണം, അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ. മറിച്ച് ആ തെളിവ് നമ്മൾ പഠിക്കണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അൽഹംദുലില്ലാ എളുപ്പമാണ്. നമ്മൾ നല്ല രീതിയിൽ നിഷ്കളങ്കമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക, അള്ളാഹുവെ എനിക്ക് മനസ്സിലാക്കാനും പഠിക്കാനും നീ തൗഫീഖ് നൽകണം. നമ്മളിൽ പല ആൾക്കാർക്കും വരുന്ന ഏറ്റവും വലിയ വീഴ്ച എന്താ, നമ്മൾ പഠിക്കാൻ തയ്യാറാണ്, നമ്മൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മളൊക്കെ പല ആൾക്കാരും ആഴ്ചകളിൽ 2, 3, 4 ദർസിനൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടാകും. എന്നിട്ടും അവരുടെ ഇൽമിൽ എന്തുകൊണ്ടാണ് മാറ്റമില്ലാത്തത്? ചില കാര്യങ്ങൾ അവർക്കറിയാം, പക്ഷെ ഇൽമ് കിട്ടുന്നില്ല. വേണ്ടതുപോലെ ഇൽമ് എന്തുകൊണ്ടാണ് കരസ്ഥമാക്കാൻ സാധിക്കാത്തത്? അവർ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒഴിവാക്കി, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവെ മനസ്സിലാക്കാനും പഠിക്കാനും എനിക്ക് നീ തൗഫീഖ് നൽകണം. ആ ഒരു ദുആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇൻഷാ അള്ളാഹ് നമ്മൾക്ക് ഈ ഫിഖ്ഹിൽ വന്നിരിക്കുന്ന അഭിപ്രായ വ്യത്യാസത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ദഅവത്തുമായി ലോകത്തേക്ക് കടന്നു വന്നു. ഞാൻ സംസാരിക്കുന്നത് മുഹമ്മദി ശരീഅത്തിനെ സംബന്ധിച്ചാണ്. ചില ആൾക്കാർ പറയും അതിനു മുമ്പും ഇസ്ലാം ആയിരുന്നല്ലോ, സംശയമില്ല. പക്ഷേ മുഹമ്മദി ശരീഅത്തിനെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും അതിന്റെ വിശദീകരണം എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതാണ് നമ്മൾ ഹദീസ് എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും അനുസരിച്ചാണ് സ്വഹാബികളെല്ലാവരും ജീവിച്ചത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വഹാബത്തിനിടയിൽ ചില വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം വരാറുണ്ടായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടാണ് അത്ര പ്രസിദ്ധമാവാതിരുന്നത്? അവർക്ക് സംശയം വരുമ്പോൾ സംശയം തീർച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. അപ്പോൾ അവർ പ്രവാചകന്റെ അരികിലേക്ക് പോകും, ആ വിഷയത്തിൽ എന്താണ് ഏറ്റവും ശരിയായ നിലപാട് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ബാധിക്കുന്ന രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സ്വഹാബികൾ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. അപ്പൊ നിങ്ങൾക്കറിയാം, സ്വഹാബികൾ ധാരാളം ആൾക്കാരുണ്ട്. ഏകദേശം ഇമാം അബൂ സുറഅത്ത് റാസി റഹിമഹുള്ള പറയുന്നതനുസരിച്ച് 114,000 ആൾക്കാരുണ്ട് സഹാബികൾ. അതാണ് ഇമാം സഫാരിനിയൊക്കെ ഉദ്ധരിക്കുന്ന അഭിപ്രായം. ഇമാം സുയൂത്തിയുടെ അഭിപ്രായം അനുസരിച്ച് 124,000 ആൾക്കാരുണ്ട്. എന്നിരുന്നാലും സഹാബികൾ ധാരാളമുണ്ട്. തബൂക്ക് യുദ്ധത്തിന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും. തബൂക്ക് യുദ്ധത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നതുപോലെ, ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ഉദ്ധരിക്കുന്നത് കാണാം, ഏകദേശം യുദ്ധം ചെയ്യാൻ സാധാരണ ആൾക്കാർ 30,000 ഉണ്ടായിരുന്നു. 30,000 മുസ്ലിമീങ്ങൾ മാത്രം, 30,000 മുസ്ലിമീങ്ങൾ സാധാരണ കാൽനടക്കാരുണ്ടായിരുന്നു. അതിനു പുറമെ കുതിരയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവർ 10,000 ഉണ്ടായിരുന്നു. അപ്പോൾ സഹാബികൾ ധാരാളമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. പ്രവാചകന്റെ വഫാത്തിന് ശേഷം സഹാബികൾ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അവർ പഠിച്ചിരിക്കുന്ന ഈ ദീനിന്റെ പ്രകാശം ബാക്കിയുള്ള ജനങ്ങളിലേക്കും എത്തിക്കണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി അവർ യാത്ര ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഫൻ ചെയ്തത് ഇവിടെ മദീനയിലാണ്. ഈ മദീനയിലുള്ള ബഖിയുൽ ഖർഖദ് എന്ന് പറയുന്ന ഈ ഒരു ഖബറിൽ അല്ലെങ്കിൽ ഖബർസ്ഥാനിൽ എത്ര സഹാബികളുണ്ട്? ഏകദേശം 10,000 സഹാബികൾ മാത്രമേ ഉള്ളൂ. 100,000 സഹാബികളിൽ നിന്ന് 10,000 ആൾക്കാർ മാത്രമാണ് ബഖിയുൽ ഖർഖദിലുള്ളത്. ബാക്കിയുള്ള ഭൂരിപക്ഷം സഹാബികളും ദീന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് പ്രവാചകനിൽ നിന്ന് അവർ ദീന് പഠിച്ചിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ സഹാബികളും ഒരേപോലെയല്ല പഠിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രവാചകന്റെ കൂടെ തന്നെ ഇരുന്നു, ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്തു. ഏകദേശം 5,000 ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു സഹാബിയും 2,000 ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിക്കാൻ വേണ്ടി മാറിയിരുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിന്റെ പല അഹ്കാമുകളും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുമായി ബന്ധപ്പെട്ട ഇൽമ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നല്ലോണം നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സഹാബത്ത് പല രീതിയിലാണ് അവരുടെ ഇൽമുകൾ. എല്ലാ സഹാബികളും ഇൽമിൽ ഒരേപോലെയല്ല. അതുകൊണ്ട് തന്നെ അവർ ഓരോരോ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ അരികിലുള്ള കാര്യങ്ങളാണ് അവർ പഠിപ്പിച്ചു കൊടുത്തത്. അതേപോലെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ, അവർ പ്രവാചകനിൽ നിന്ന് കേട്ടിരിക്കുന്ന ചില ഹദീസുകൾ, അതിന്റെ വിശദീകരണത്തിൽ അവർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയതുപോലെയല്ല ചില കാര്യങ്ങൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ പല സഹാബികൾക്കിടയിലും അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് അഭിപ്രായ വ്യത്യാസം അവർക്കിടയിൽ വരാനുണ്ടായിരുന്ന കാരണം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹാബികൾക്കിടയിൽ ഇത്തരത്തിൽ കർമ്മശാസ്ത്രപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് അവർക്കിടയിൽ ഒരു വെറുപ്പിനോ പരസ്പരം വിദ്വേഷത്തിനോ കാരണമാക്കിയിരുന്നില്ല. മറിച്ച് അവർക്കറിയാമായിരുന്നു ഇത് അത്തരത്തിൽ പരസ്പരം ഒഴിവാക്കപ്പെടാനോ ഹജർ ചെയ്യാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ പഴിചാരാനോ ഉള്ള ഒരു കാരണമല്ല എന്ന് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ബോധം അവർക്കുണ്ടായിരുന്നു. ആ ഒരു ബോധം, ആ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഉലമാക്കൾക്കിടയിൽ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിന് ശേഷമാണെങ്കിൽ താബിഈങ്ങളാകട്ടെ അല്ലെങ്കിൽ അതിനുശേഷമുള്ള തബഉ താബിഈങ്ങളാവട്ടെ, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരാനുള്ള പ്രധാന കാരണം എന്താണ്? ഉലമാഉൽ ലജ്ന, ലജ്നത്തുൽ ദായിമയിലെ ഉലമാക്കൾ ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ അഫീഫിയുടെയും റഹിമഹുമല്ലാ അവരുടെ കീഴിലുള്ള ഒരു ബഹ്സിൽ ഒരു അവർ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ലേഖനത്തിൽ കാണാം, അമ്മ അസ്ബാബ് ഇഖ്തിലാഫിൽ ഉലമാഇ ഫകസീറത്തുൻ, ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം ധാരാളമുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ്, അന്ന കുല്ല വാഹിദിൻ മിൻഹും ലാ യുഹീതു ബിൽ ഇൽമി കുല്ലി, എല്ലാ ആലിമിനും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. ഫഖദ് യഖ്ഫാ അലൈഹി മാ അലിമ ഗൈറുഹു, ഒരു ആലിമിന് ഒരു കാര്യം അറിയായിരിക്കാം, അത് മറ്റേ ആലിമിന് അറിയണമെന്നില്ല. അത് സ്വാഭാവികമാണ്. അപ്പോൾ എന്തിരുന്നാലും അവർക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരാനുള്ള ഒരു കാരണം ഒരു ആലിം അറിയുന്നത് മറ്റേ ആലിം അറിയണമെന്നില്ല. അതേപോലെ തന്നെ വഖദ് യഫ്ഹമു മിനൻ നുസൂസി മാ ലാ യഫ്ഹമുഹു ഗൈറുഹു, ചില ഉലമാക്കൾ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നതാവണമെന്നില്ല മറ്റേ ഉലമാക്കൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെയാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം. അപ്പം ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസം വരുന്നത്? ഒന്നിക്കൽ തെളിവുകൾ മനസ്സിലാക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ, തെളിവുകൾ മനസ്സിലാക്കുന്നതിലുള്ള ഓരോ ആൾക്കാരുടെയും വ്യത്യാസം, അല്ലെങ്കിൽ ഒരു ആലിമിന് കിട്ടിയിരിക്കുന്ന തെളിവ് മറ്റേ ആലിമിന് കിട്ടണമെന്നില്ല. ഇതൊക്കെയായിരുന്നു അഭിപ്രായ വ്യത്യാസത്തിനുള്ള പ്രധാനമായ കാരണങ്ങൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അല്ലെങ്കിൽ മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒന്ന്, പരിശുദ്ധമായ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏത് സാഹചര്യത്തിലും ഇമാമിനെ പിൻപറ്റണം അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ പിൻപറ്റണം എന്നല്ല, മറിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റണം എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ നിർബന്ധമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു വിഷയമെന്ന് അവർ നേരെ ചോദിക്കുന്നത്, ആ വിഷയത്തിൽ ഷാഫിഈ മദ്ഹബ് എന്താ പറയുന്നത്, അങ്ങനെയല്ല. മറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടത് അള്ളാഹു എന്ത് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന സുന്നത്തിൽ എന്താണ് അതിന് വന്നിരിക്കുന്നത്. ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ പ്രമാണം അന്വേഷിക്കുക. ഒരുപക്ഷെ നമ്മൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാരോട് നമ്മൾ ചോദിക്കാൻ തയ്യാറാവുക. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പലരും ചോദിക്കാറുണ്ട് മദ്ഹബ് പിൻപറ്റുക എന്നുള്ളത് വാജിബാണോ? ഏതെങ്കിലും ഒരു മദ്ഹബ്, ഇന്ന് പ്രസിദ്ധമായിട്ടുള്ള മദ്ഹബ് ഹനഫി മദ്ഹബ്, അതേപോലെ തന്നെ ഷാഫിഈ, ഹംബലി, മാലിക്കി, ഈ നാല് മദ്ഹബാണ് ഇന്ന് പ്രസിദ്ധമായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മദ്ഹബ് പിൻപറ്റൽ വാജിബാണോ? പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഒരിക്കലുമല്ല. ഒരു മദ്ഹബ് അന്ധമായിട്ട് പിൻപറ്റുക എന്നുള്ളത് ഒരിക്കലും നിർബന്ധമായ കാര്യമല്ല. പക്ഷേ നമുക്ക് ഫിഖ് പഠിക്കാൻ അല്ലെങ്കിൽ കർമ്മശാസ്ത്രം പഠിക്കാൻ ഏതെങ്കിലും ഒരു മദ്ഹബ് അവലംബിച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളത് ഉലമാക്കൾ അംഗീകരിച്ച കാര്യമാണ്. കാരണം എന്താ, ഇന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പല ഗ്രന്ഥങ്ങളും ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനർത്ഥം ഇത് എഴുതിയിരിക്കുന്ന ഉലമാക്കളൊക്കെ അന്ധമായിട്ട് മദ്ഹബ് പിൻപറ്റുന്നവരാണ് എന്നാണോ? ഒരിക്കലുമല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ നോക്കിയാൽ ചില ആൾക്കാരെ നമ്മൾ കാണും, അവർ ഷാഫിഈ മദ്ഹബാണെന്ന് പറയും. അവർ ഷാഫിഈ മദ്ഹബാണെന്ന് പറയും, ചില കാര്യങ്ങളിൽ അവർ ശാഠ്യം പിടിക്കും. ഹദീസുകൾക്കെതിരായിട്ട് വന്നാലും അവർ പറയും അതല്ല ശരി, മറിച്ച് മദ്ഹബിന്റെ അഭിപ്രായമാണ് ശരി. ഇത് ഒരിക്കലും മദ്ഹബിൽ പ്രസിദ്ധരായ ഉലമാക്കൾ പോലും ഈ അഭിപ്രായം സ്വീകരിച്ചിരുന്നില്ല. ഉദാഹരണത്തിന് ഷാഫിഈ മദ്ഹബിൽ പ്രസിദ്ധനായ ഇമാമാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. എത്രയോ മസലകളിൽ മദ്ഹബിന്റെ അഭിപ്രായം അദ്ദേഹം എതിരായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹദീസുകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. ഇമാം ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റഫ്ഉൽ മലാം അനിൽ അഇമ്മത്തിൽ അലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉലമാക്കൾക്കിടയിൽ വന്നിരിക്കുന്ന ചില വീഴ്ചകളും, അതേപോലെ തന്നെ ഈ ഉലമാക്കൾ എല്ലാവരും നാല് മദ്ഹബിന്റെ ഇമാമികളാവട്ടെ, മറ്റ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കിബാറുകളായ ഉലമാക്കളാവട്ടെ, അവരൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചത് പരിശുദ്ധമായ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു മാർഗം നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അതല്ലാതെ ഏതെങ്കിലും ഒരു മദ്ഹബിന് അന്ധമായി പിൻപറ്റുക എന്നുള്ളത് ഒരിക്കലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയല്ല. പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇന്ന് മദ്ഹബ് ഇങ്ങനെ പ്രചാരണത്തിൽ വന്നു, അതൊക്കെ അത് ശരിയാണെന്ന് അറിയിക്കുന്നതല്ലേ? ഒരിക്കലുമല്ല. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പ്രചാരണത്തിലുള്ള മദ്ഹബ് ഹനഫി മദ്ഹബാണ്. ലോകത്ത് ഏറ്റവും അധികം പ്രചാരണത്തിലുള്ള മദ്ഹബ് ഹനഫി മദ്ഹബാണ്. ഹദീസുമായി ബന്ധം കുറവുള്ള ഒരു മദ്ഹബാണ് ഹനഫി മദ്ഹബ്. ഹദീസുമായി ബന്ധം കുറവുള്ള ഒരു മദ്ഹബാണ് ഹനഫി മദ്ഹബ്. പിന്നെ എന്തുകൊണ്ടാണ് ലോകത്ത് ഇത്രയും അധികം അത് പ്രചാരണത്തിലുണ്ടായത്? അത് ചരിത്രം വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും. ഏകദേശം 600 ഇസ്ലാമിക ലോകം ഭരിച്ചിരുന്നത് ഉസ്മാനിയാക്കളാണ്. 600 ഇസ്ലാമിക ലോകം ഭരിച്ചിരുന്നത് ഉസ്മാനിയാക്കളാണ്. അവർ ഹനഫി മദ്ഹബിന്റെ ആൾക്കാരായതുകൊണ്ടാണ് അവർ പല സ്ഥലങ്ങളിലും ഹനഫി മദ്ഹബ് പ്രചരിപ്പിച്ചത്. അതാണ് ഇന്ന് ലോകത്ത് വ്യാപിക്കാനുള്ള കാരണമായിട്ട് ചില ഉലമാക്കൾ പറയുന്നത്. അപ്പോൾ ഒരിക്കലും അത് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു എന്നുള്ളത് അതാണ് ഏറ്റവും ശരി എന്നതിനുള്ള തെളിവല്ല. അതേപോലെ തന്നെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, മദ്ഹബിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഫിഖ്ഹിൽ വരുന്ന അഭിപ്രായ വ്യത്യാസത്തെ സംബന്ധിച്ചും ഈ രണ്ട് കാര്യം പറഞ്ഞു. അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യത്തിൽ നമ്മൾക്ക് സംശയം വന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞു തെളിവ് മനസ്സിലാക്കണം. അതാരോട് നമ്മൾ ചോദിക്കേണ്ടത്? ഉലമാക്കളോട്. എങ്ങനെയുള്ള ഉലമാക്കളാണ്? പണ്ഡിതന്മാർ രണ്ട് നിബന്ധനയാണ് പറയുന്നത്. ഒന്ന്, അദ്ദേഹത്തിന് ഇൽമുണ്ടാവണം. ഇൽമ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഇൽമായിരിക്കണം, ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള അറിവായിരിക്കണം. ഇന്ന് ചില ആൾക്കാർക്ക് അറിവല്ല, മറിച്ച് ഇന്ന് പല ആൾക്കാരും ആൾക്കാരെ ആലിമായിട്ട് ചിത്രീകരിക്കുന്നത് അവർ സ്റ്റേജിൽ കയറുന്നത് നോക്കിയിട്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും സംസാരിക്കുന്നത് നോക്കിയിട്ട്. അത് ഇൽമല്ല. അത് എല്ലാ പ്രസംഗിക്കുന്നവരും ആലിമാവണമെന്നില്ല. അതുകൊണ്ടാണ് അലി ബിൻ അബി സാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലൊക്കെ പ്രസംഗിക്കുന്ന പല ആൾക്കാരെയും അദ്ദേഹം തടഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൽമ് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഖുർആനും സുന്നത്തും നല്ല രീതിയിൽ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാരോട് മാത്രമേ നമ്മൾ ചോദിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ചോദിക്കുന്നവർക്ക് ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അദാലത്ത് ഉണ്ടാവണം. അദ്ദേഹം നീതിമാനായിരിക്കണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധാരാളം ഫിസ്ക് ചെയ്യുന്ന, ദുർമാർഗം ചെയ്യുന്ന, മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാവാൻ പാടില്ല. ഇമാം ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ ഒരു കാര്യം വിശദീകരിക്കുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നമ്മളൊരു ആലിമിനോട് ചോദിക്കുമ്പോൾ ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, അദ്ദേഹത്തിന്റെ ഇൽമ്, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ നീതിബോധം. അദ്ദേഹം നല്ല വ്യക്തിയായിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഉത്തരം കിട്ടും എന്നതുവരെ ചോദിക്കാൻ പാടില്ല. ചില ആൾക്കാരെന്താ, അവർക്ക് ആലിമിനോട് ചോദിച്ചാൽ മറുപടി കിട്ടും, പക്ഷേ അവരുദ്ദേശിക്കുന്ന ഒരു മറുപടിയുണ്ട്, അത് കിട്ടുന്നതുവരെ ചോദിക്കും. അതൊരിക്കലും അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ രീതിയല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം അൽ ജൗസിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇഗാസത്തുൽ അഹ്ഫാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നു, ലാ യജൂസു ലി മുസ്ലിമിൻ അൻ യതതബഅ സല്ലാത്തുൽ ഉലമാ വഅഖ്ത്വാഅഹും ഫഇന്നഹു ബിദാലിക യജ്തമിഉ ഫീഹി ശർറു കുല്ലുഹു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉലമാക്കൾക്ക് വന്നിരിക്കുന്ന വീഴ്ചകൾ പിൻവറ്റുക എന്നുള്ളത് ഒരിക്കലും അനുവദനീയമല്ല. ഒരു ആലിമിന് വന്നിരിക്കുന്ന വീഴ്ച പലതും ഉണ്ടാവും. ഇപ്പൊ ചില ആൾക്കാർ മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഇമാം ഇബ്നു ഹസ്മിനെ തെളിവ് പിടിക്കും, മറ്റൊരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് വേറൊരാളെ തെളിവ് പിടിക്കും. ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ഏത് ആലിമിന്റെ അടുത്ത് എന്നാണോ കിട്ടുന്നത് അതുവരെ നമ്മൾ അന്വേഷിക്കുക, അതൊരിക്കലും ശരിയല്ല. മറിച്ച് ദീന്റെ വിഷയത്തിൽ എത്രത്തോളം സൂക്ഷ്മത കാണിക്കാൻ നമ്മൾക്ക് സാധിക്കുമോ അത്രത്തോളം സൂക്ഷ്മത കാണിക്കണം. അതല്ലാതെ ഉലമാക്കൾക്ക് വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള വീഴ്ചകൾ ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, മൻ തതബഅ മഖ്തലഫ ഫീഹി ഉലമാഉ അഖദ ബിർറുഖസ് മിൻ അഖവാലി മിൻ അഖാവീലിഹിം തസന്ദഖ്. ആരെങ്കിലും ഉലമാക്കൾക്ക് ഇത്തരത്തിൽ വന്നിരിക്കുന്ന വീഴ്ചകൾ മുറുകെ പിടിച്ചുകൊണ്ട് അത് തെളിവായിക്കൊണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ അവൻ സിന്ദീഖ് ആവാൻ, നിരീക്ഷണവാദിയാവാൻ പോലും സാധ്യതയുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഇഗാസത്തുൽ അഹ്ഫാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നു. ഈ ഒരു വിഷയം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഒരു കാര്യം ഈ കിതാബിനെ സംബന്ധിച്ചാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കിതാബിനെ സംബന്ധിച്ചും അത് എഴുതിയിരിക്കുന്ന മുസന്നിഫിനെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്നാമതായിട്ട് ഈ കിതാബ് വളരെ ചെറിയ കിതാബാണ്. ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ള എഴുതിയിരിക്കുന്നത് ഏകദേശം 448 ഹദീസുകളാണ് ഈ കിതാബ് ഉൾക്കൊള്ളുന്നത്. ഹംബലി മദ്ഹബിലാണ് ഈ കിതാബ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കിതാബിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്നാൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ള ഇത് എഴുതാനുള്ള കാരണം ചില ആൾക്കാർ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഫിഖ്ഹിൽ നമ്മൾക്ക് ചെറിയൊരു കിതാബ് എഴുതി തരണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കിതാബ് എഴുതാൻ വേണ്ടി തയ്യാറായത്. ബുഖാരിയിലും മുസ്ലിമിലും വന്നിരിക്കുന്ന ഹദീസുകളാണ് അദ്ദേഹം ഇതിൽ ഉൾക്കൊള്ളിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ഷർത്ത്. അൽഹംദുലില്ല, ഏകദേശം കിതാബിന്റെ നല്ലൊരു ഭാഗത്തിൽ അദ്ദേഹം ഈ ഷർത്ത് പാലിച്ചിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ മാത്രം അദ്ദേഹം ആ ഷർത്ത് പാലിച്ചിട്ടില്ല. അത് ഇമാം സർക്കഷിയെയും ഇബ്നുൽ മുലഖിനെയും ഇബ്നു ഹജർ അസ്ഖലാനിയെയും പോലുള്ള ഉലമാക്കൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കിതാബ് അദ്ദേഹം ക്രോഡീകരിച്ചിരിക്കുന്നത് ഫിഖ്ഹിന്റെ തർത്തീബിലാണ്. കിതാബ് ത്വഹാറ മുതൽ അദ്ദേഹം തുടങ്ങി, ദീയുമായി ബന്ധപ്പെട്ട അധ്യായം മുതൽ അദ്ദേഹം തുടങ്ങുകയും കിതാബുൽ ഇത്ഖിൽ അടിമയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇനി അവസാനത്തിൽ അബ്ദുൽ ഗനി അൽ മഖ്ദിസിയെ സംബന്ധിച്ച് ഇൻഷാഅല്ലാ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ പേര് ഉലമാക്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പല ആൾക്കാരും ചരിത്രം എഴുതിയിട്ടുണ്ട്. ഹാഫിദ് ദഹബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തർജ്ജുമ എഴുതിയിട്ടുണ്ട്. സീറു അലാമിൻ നുബലയിലും താരിഖുൽ ഇസ്ലാമിലും തദ്കിറത്തുൽ ഹഫാദിലും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ളിയാഉദ്ദീൻ അൽ മഖ്ദിസി റഹിമഹുല്ല രണ്ട് വോളിയങ്ങളിലായി അദ്ദേഹത്തിന്റെ നല്ലൊരു ചരിത്രം എഴുതിയിട്ടുണ്ട്. ധാരാളം ഉലമാക്കൾ അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വിശാലമായിട്ട് എഴുതിയിട്ടുണ്ട്. രണ്ട് വോളിയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ, അത്രയും അധികം എഴുതാറുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച്. നമ്മൾക്ക് ഇൻഷാല്ലാ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, അദ്ദേഹത്തിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ പേര് അബു മുഹമ്മദ് അബ്ദുൽ ഗനി ഇബ്നു അബ്ദുൽ വാഹിദ് ഇബ്നു അലി ഇബ്നു സുറൂർ ഇബ്നു റാഫിഅ ഇബ്നു ഹസൻ ഇബ്നു ജഅഫർ അൽ ജമ്മാഇലി അൽ മഖ്ദിസി ثم الدمشقي الحنبلي الاثري. ഇതാണ് അദ്ദേഹത്തിന്റെ പേര്. പൂർണ്ണ പേരാണ് ഞാൻ വായിച്ചത്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ അബു മുഹമ്മദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ല, അബു മുഹമ്മദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ല. അദ്ദേഹം ഫലസ്തീനിലുള്ള നാബുൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഫലസ്തീനിലുള്ള നാബുൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഹിജറ 541 വർഷം. അദ്ദേഹത്തിന്റെ വാപ്പ അബ്ദുൽ വാഹിദ് അൽ മഖ്ദിസി റഹിമഹുല്ല ദമസ്കസിലേക്ക് ഹിജറ ചെയ്ത ഒരു വ്യക്തിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം 10 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ കുടുംബം വളരെയധികം ദീനീ ബോധമുള്ള, ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ ചെറുപ്രായത്തിൽ തന്നെ ദീന് പഠിക്കാനും ദീനിനു വേണ്ടി യാത്ര ചെയ്യാനും അൽഹംദുലില്ലാ അദ്ദേഹത്തിന് സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ എല്ലാ ജുഹൂദുകളും സ്വീകരിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ അദ്ദേഹം ധാരാളം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. പല ഉലമാക്കളിൽ നിന്നും അദ്ദേഹം ഇൽമ് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ബഗ്ദാദിലേക്ക് പോയി. അതേപോലെ തന്നെ അദ്ദേഹം മിസറിലേക്ക് യാത്ര ചെയ്തു, ഇസ്കന്ദരിയയിലേക്ക് യാത്ര ചെയ്തു. ഇങ്ങനെ പല നാടുകളിലും അദ്ദേഹം യാത്ര ചെയ്തതായി, മൊസൂലിലേക്കും അസ്ബഹാനിലേക്കും ഒക്കെ ദമസ്കസിലേക്കൊക്കെ അദ്ദേഹം യാത്ര ചെയ്തതായി ചരിത്രത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ധാരാളം ഉലമാക്കളിൽ നിന്ന് ഷെയ്ഖ് അബു ത്വാഹിർ അസ്സലഫി റഹിമഹുല്ല, അതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ല, ഇങ്ങനെയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പല ഉലമാക്കളുടെ അരികിൽ പോവുകയും അവരിൽ നിന്നൊക്കെ ഇൽമ് സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഉലമാക്കൾ പറയുന്നത് അദ്ദേഹത്തെ സ്വഭാവത്തെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്നുള്ളത് വളരെയധികം പ്രസിദ്ധമായ സ്വഭാവമായിരുന്നു. കാരണം അത്രയും അധികം വിനയം, നല്ല ഉയർന്ന സ്വഭാവം, ആരെ കണ്ടാലും പുഞ്ചിരിയോടുകൂടി ഉള്ള പെരുമാറ്റം, അതേപോലെ തന്നെ ബിദഅത്തിനോടും ബിദഅത്തിന്റെ ആൾക്കാരോടും വളരെ ശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. എപ്പോഴും നന്മ കൽപ്പിച്ചു, എപ്പോഴും തിന്മ നിരോധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ ആര് അദ്ദേഹത്തെ ആക്ഷേപിച്ചാലും ഒരിക്കലും അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്ന് പിന്മാറില്ലായിരുന്നു. അത്രയും അധികം നല്ല സ്വഭാവങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം മഷായഖന്മാരുണ്ട്, അദ്ദേഹത്തിന് ധാരാളം മഷായഖുമാരുണ്ട്. ഇത്രത്തോളം എന്നാൽ ചില ഉലമാക്കൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹത്തിന് നൂറിലധികം മഷായഖന്മാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ബഗ്ദാദിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബഗ്ദാദിൽ ഉണ്ടാവുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കൂടെ മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ റഹിമഹുള്ളാഹ് ഉണ്ടായത്. ഇപ്പോൾ അബ്ദുൽ ഗനി അൽ മഖ്ദിസിയെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ അൽ മഖ്ദിസി എന്ന് പറയുന്ന സാഹിബുൽ മുഗ്നി, മുഗ്നി എന്ന് പറയുന്ന കിതാബ് രചിച്ചിരിക്കുന്ന മുവഫഖുദ്ദീനും അദ്ദേഹത്തിന്റെ കൂടെ ബഗ്ദാദിൽ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഏകദേശം 4 വർഷത്തോളം ബഗ്ദാദിൽ ത്വലബുൽ ഇൽമ് നടത്തി. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളാണെങ്കിലും അതല്ലാത്ത ആൾക്കാരാണെങ്കിലും, അതിൽ പ്രസിദ്ധനായ ഇമാമാണ് ഹാഫിദ് അബ്ദുൽ ഗനി അൽ മുന്ദിരി റഹിമഹുല്ലാ. അത്തർഗീബ് വത്തർഹീബ് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്ന ഇമാം മുന്ദിരി റഹിമഹുല്ലാ അബ്ദുൽ ഗനി അൽ മഖ്ദിസിയുടെ തിൽമീദാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഖീദ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലായിരുന്നു. ജഅത്തിന്റെ ആൾക്കാർക്കെതിരിൽ ശക്തമായി അദ്ദേഹം സംസാരിക്കാറുണ്ട്. ഇവിടെയും സത്യം തുറന്നു പറയുന്ന ആലിമായിരുന്നു. ഒരിക്കലും മുബ്തദിഈങ്ങളെ ഭയക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഷർറിനെ പേടിച്ച് അദ്ദേഹം ഒതുങ്ങിയിരിക്കുകയോ ചെയ്തില്ല. മറിച്ച് എപ്പോഴും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ ഒരു അസരിയായ പണ്ഡിതനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഹാഫിളു ദഹബി റഹിമഹുല്ലാ അദ്ദേഹത്തെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഹുവൽ ഇമാമുൽ ആലിമുൽ ഹാഫിളുൽ കബീർ സ്വാദിഖ് അൽ ഖുദ്വ അൽ ആബിദ് അൽ അസരി. അദ്ദേഹം അസരിയായിരുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എവിടെയും പ്രചരിപ്പിക്കുന്ന അൽ മുത്തബിഅ, അതനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു, കാന നാദിറൻ ഫീ സമാനിഹി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല. ഫി അസ്മാഇ റിജാൽ, റുവാത്തുകളുടെ പേരിലാണെങ്കിലും, അതേപോലെ തന്നെ ഹിഫ്ളൻ വ ഇത്ഖാനൻ വ സമാഅൻ വ ഇസ്മാഅൻ വ സർദൽ ലിൽ മുതൂൻ വ അസ്മാഇ റിജാൽ, ഹദീസുമായി ബന്ധപ്പെട്ട മേഖലയിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇമാം താജൽ കിന്ദി റഹിമുള്ള പറയുന്നതായി കാണാം, ദാറു ഖുത്നിയ്ക്ക് ശേഷം അബ്ദുൽ ഗനി അൽ മഖ്ദിസിയെ പോലെ ഒരു ഹാഫിദ് വന്നിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അങ്ങനെയൊക്കെ ഉലമാക്കൾ പറയണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം ഖിദ്മത്തുകൾ സമർപ്പിച്ച വ്യക്തിയായിരിക്കും. ദാറു ഖുത്നി എന്ന് പറയുന്നത് ഖാതിമത്തുൽ ഹിഫാദ് എന്നറിയപ്പെടുന്നതാണ്. അദ്ദേഹത്തിന് ശേഷം അബ്ദുൽ ഗനി അൽ മഖ്ദിസിയെ പോലുള്ള ഒരു ഹാഫിദ് വന്നിട്ടില്ല എന്ന് താജൽ കിന്ദി റഹിമുള്ള പറയുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏകദേശം 70-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ചു. അധിക ഗ്രന്ഥങ്ങളും ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അങ്ങനെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരം അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 600-ൽ റബീഉൽ അവൽ മാസത്തിലാണ്. ഹിജ്റ 600-ൽ റബീഉൽ അവൽ മാസത്തിൽ അദ്ദേഹത്തിന് രോഗം ബാധിക്കുകയും 16 ദിവസം ശക്തമായ രോഗത്തിൽ അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്തു. അദ്ദേഹം അവസാന സമയത്ത് അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞു, ലാ തുളയ്യ ഹാദൽ ഇൽമ അല്ലദീ തഅബ്ന അലൈ, ഏതൊരു ഇൽമിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇങ്ങനെ ജീവിതത്തിൽ പരിശ്രമിച്ചത് ആ ഇൽമ നിങ്ങൾ പാഴാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇൽമുൽ ഹദീസ് നിങ്ങൾ പാഴാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസീയത്തും അദ്ദേഹത്തിന്റെ സത്യസന്ധവുമായ നിയത്തായിരിക്കാം ഇത്തരത്തിലുള്ള കിതാബുകൾ ഇന്നും ലോകത്തിനിടയിൽ ഇത്രയും അധികം പ്രസിദ്ധിയോടുകൂടി നിലനിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മക്കൾ ചോദിച്ചു, മാ തൂസി ബിഷൈഇൻ, ഒരു വസീയത്തും നൽകാനില്ലേ, താങ്കൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും താങ്കൾക്ക് എന്തെങ്കിലും തരാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, മാ ലി അലാ അഹദിൻ ഷൈ വലാ ലി അഹദിൻ അലയ്യ ഷൈ, ഞാൻ ഒരാളിൽ നിന്നും ഒന്നും വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് ആരും എനിക്ക് തരാനില്ല, ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, തൂസ്വീനി ബി വസ്വയ്യ, നമ്മൾക്കൊരു വസീയത്ത് നൽകണം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ. അദ്ദേഹം അന്ന് മക്കൾക്ക് കൊടുത്ത നസീഹത്താണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് അദ്ദേഹത്തിന് കിതാബ് പഠിക്കുന്ന നമ്മളും ആ ഒരു നസീഹത്ത് സ്വീകരിക്കുക. അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, അല്ലയോ മകനെ, ഊസീക ബി തഖ്വല്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, തഖ്വ ജീവിതത്തിൽ മുറുകെ പിടിക്കുക, വൽ മുഹാഫളതി അലാ തആതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിത്യമായി അനുസരിച്ചുകൊണ്ട് അവന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ നീ പരിശ്രമിക്കുക. ഈ ഒരു വസീയത്ത് അദ്ദേഹം കൊടുത്തു. അതിനുശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടത്. റബീഉൽ അവ്വൽ 23 തിങ്കളാഴ്ച ദിവസമാണ് അദ്ദേഹം മരണപ്പെട്ടത് മരിക്കുന്ന സമയത്ത് ഏകദേശം അദ്ദേഹത്തിന് 59 വയസ്സായിരുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ അബ്ദുൽ ഗനി അൽ മഖ്ദിസിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ കിതാബിനെ സംബന്ധിച്ചും ചില ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുവാനും അതിൽ നിന്നൊക്കെ ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നല്ല രീതിയിൽ തിട്ടപ്പെടുത്തുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുവാനും ജീവിതത്തിൽ പഠിക്കുവാനും അമലിൽ കൊണ്ടുവരുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല പിഴവുകളും തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ മടിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും ഖൈറായി ജീവിക്കാനും എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.